SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം, ശ്രീ ബൈജു മത്തായി. ഇപ്പോൾ ATO പറഞ്ഞിരിക്കുന്നു, ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിന്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ വിവിധ വിസകളിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ച് ഓഡിറ്റിംഗ് നടത്തും എന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ATO ഉദ്ദേശിക്കുന്നത്?
നമസ്കാരം ബിജു. ഈ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിന്റെ അടുത്തിടെ ഉണ്ടായ ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ DIBP ആക്റ്റീവ് വിസയിൽ ഓസ്ട്രേലിയയിൽ ആയിരിക്കുന്നവർക്ക് അവരുടെ വിസയെ പറ്റിയും അവരുടെ വിസയുടെ ഫുൾ ഇൻഫർമേഷൻ ഒരു ഡേറ്റ മാച്ചിങ് പ്രോഗ്രാമിൽ കൂടെ ATO അക്വയർ ചെയ്യുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഇൻഫർമേഷൻ എല്ലാം അക്വയർ ചെയ്തിട്ട് ടാക്സ് ഓഫീസിന്റെ കയ്യിലുള്ള ഇൻഫർമേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നു. അതൊരു വലിയ ഡേറ്റ മാച്ചിങ് പ്രോഗ്രാം, 20 മില്യണോളം ആൾക്കാരുടെ ഡേറ്റ മാച്ചിങ് പ്രോഗ്രാമാണ് ടാക്സ് ഓഫീസ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്.
ഓക്കെ, സ്വാഭാവികമായിട്ട് എന്തിനു വേണ്ടിയാണെന്നുള്ള സംശയങ്ങൾ ഉണ്ടാകും. അതിനുമുമ്പ് ആദ്യം ഏതൊക്കെ വിസയിലുള്ളവരാണ് ഇത്തരത്തിൽ ഈ ഒരു ഓഡിറ്റിംഗിന് വിധേയമാകാൻ പോകുന്നത്?
ATO ഈ ഒരു വിജ്ഞാപനത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു വിസ ക്ലാസ് അവർ എടുത്തു പറയുന്നില്ല. പക്ഷേ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എല്ലാ തരത്തിലുള്ള വിസ, ആക്റ്റീവ് വിസ ഹോൾഡ് ചെയ്യുന്നവർ എന്ന് മാത്രമാണ് അവരതിൽ പറയുന്നത്. ഒരു സ്പെസിഫിക് സബ് ക്ലാസ് പറയാത്തതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റുഡന്റ് വിസയിലുള്ളവർക്ക് അത് ബാധകമാണ്, അതുപോലെ വർക്ക് വിസ 457 വിസയിലുള്ളവർക്ക് അത് ബാധകമാണ്, അതുപോലെ തന്നെ വർക്കിംഗ് ഹോളിഡേ വിസ എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് വ്യാപകമായിട്ടൊരു വിസ കൊടുക്കാറുണ്ട് ചെറിയ ചുരുക്കം കാലത്തേക്ക്. അതുകൊണ്ട് മാത്രമല്ല പെർമനന്റ് റെസിഡന്റ് വിസ ഹോൾഡേഴ്സിനെയും അത് ഈ ഈ ഡേറ്റ മാച്ചിങ് പ്രോഗ്രാമിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ആക്റ്റീവ് വിസ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ തന്നെയാണ് പെർമനന്റ് റെസിഡന്റ് വിസകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് അവരും അതിന്റെ അണ്ടറിൽ ഇതിൽ കവർ ചെയ്യപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റുഡന്റ് വിസയോ അല്ലെങ്കിൽ വർക്ക് വിസയോ മാത്രമല്ല എല്ലാ സിറ്റിസൺസ് ഒഴിച്ച് എല്ലാ വിസ ഹോൾഡേഴ്സിനെയും കവർ ചെയ്യുന്ന ഒരു ബൃഹത്തായ പ്രോഗ്രാമാണ് ATO ഇപ്പോ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്.
ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ATO ഉദ്ദേശിക്കുന്നത്? എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും, ഏത് തരത്തിലുള്ള വിവരങ്ങളായിരിക്കും പരിശോധിക്കുന്നത്? ഈ ഡാറ്റ മാച്ചിങ്ങിൽ എന്ത് ഡാറ്റയാണ് മാച്ച് ചെയ്യാൻ പോകുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ATO പ്രധാനമായിട്ടും വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ മുകൾ പറഞ്ഞ വിസ ക്ലാസ്സിലുള്ളവരുടെ എല്ലാവരുടെയും ടാക്സ് റിട്ടേൺ ഇന്റഗ്രിറ്റി, ഒന്നാമത് അവരുടെ ടാക്സ് റിട്ടേണിലുള്ള കൃത്യത എന്തും മാത്രമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഡേറ്റ മാച്ചിങ് പ്രോഗ്രാം അവരെ സഹായിക്കും. രണ്ടാമതായി അതെങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പറയുക, രണ്ടാമതായി അവരുടെ ഇൻകം ടാക്സിനോട് ഉള്ള ബന്ധത്തിൽ അവരുടെ ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്, GST അടയ്ക്കാനുണ്ടാവും, അതുപോലെ സൂപ്പർ ആനുവേഷൻ സംബന്ധിച്ച ചില ഒബ്ലിഗേഷൻസ് അവർക്കുണ്ട്. ഇതെല്ലാം അവർ കൃത്യമായിട്ട് അത് കംപ്ലയിന്റ് ആണോ അതിൽ കൃത്യമായി ചെയ്യുന്നുണ്ടോ ഇല്ല അതിനകത്ത് എന്തെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഈ ഡേറ്റ മാച്ചിങ് പ്രോഗ്രാമിലൂടെ ടാക്സ് ഓഫീസിന് സാധിക്കും. എപ്രകാരം ആണെന്ന് ചോദിച്ചാൽ വിസയോട് ഈ വിസ എടുക്കുമ്പോൾ ലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ ഇവർക്ക് എന്ത് ഇൻകം ആണ് പ്രതീക്ഷിക്കുന്നത്, ഏത് തരം ജോലിക്കാണ് വരുന്നത്, ഇനി അഥവാ സ്റ്റുഡന്റ് വിസ ഹോൾഡർ ആണെങ്കിൽ അവര് എത്രമാത്രം എത്ര മണിക്കൂർ ആഴ്ചയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതുപോലെ ഒരു സ്പോൺസർ ഉണ്ടാവും, ആ സ്പോൺസർ അവർക്ക് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ബേസ് പേ എത്രയാണ്, ഗ്രോസ് ഇൻകം എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന്റെ വിസ ഡേറ്റാബേസിലുണ്ട്. ഈ ഇൻഫർമേഷൻ ടാക്സ് ഓഫീസിലേക്ക് ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ ലോഡ് ചെയ്ത ടാക്സ് റിട്ടേണും തമ്മിൽ ഡേറ്റ മാച്ച് ചെയ്യുമ്പോഴാണ് അത് പ്രതീക്ഷിച്ച ഇൻകവും അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻകവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ള ആ ബേസിക് ഇൻഫർമേഷൻ ടാക്സ് ഓഫീസിന് കിട്ടുകയാണ്. ഇവിടെ നിന്നാണ് ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസ് ഒരു ഓഡിറ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഡിസിഷൻ അവിടെ വെച്ച് എടുക്കും. അപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള വിവരങ്ങളും വിസ ലഭിക്കുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വിവരങ്ങളും തുടർന്ന് അവർ ഓസ്ട്രേലിയയിൽ താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇൻഫർമേഷനും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അവരോട് അതിനെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുക എന്നുള്ളതാണ് ടാക്സ് ഓഫീസ് ആദ്യമായി ഈ വിഷയത്തിൽ വിചാരിക്കുന്നത്. അതിന്റെ അല്പം ഡീറ്റെയിൽ ഞാൻ പറയാം എന്ന് പ്രയോജനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത് ഉള്ള വിവരം, ടാക്സ് ഓഫീസ് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന വിവരം, ഈ വിസ ഹോൾഡേഴ്സ് എല്ലാവരും കൃത്യമായിട്ട് TFN, ABN, GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ, സൂപ്പർ ആനുവേഷൻ ഫണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഒന്നാമത് ഇപ്രകാരം പലരും ഇതിനു മുമ്പും ഇതിനു മുമ്പുള്ള പ്രോഗ്രാമിലൊക്കെ ഇവിടെ എത്തിയതിന് ശേഷം ഈ വേണ്ടുന്ന രജിസ്ട്രേഷൻ എടുക്കാതെ ജോലി ചെയ്യുന്നതായിട്ട് ചില വിഷയങ്ങൾ ശ്രദ്ധയിൽ ടാക്സ് ഓഫീസിന് പെട്ടിട്ടുണ്ട്. അപ്പോൾ ടാക്സ് ഫയൽ നമ്പർ എടുത്തു കഴിയുമ്പോഴാണ് ടാക്സ് ഓഫീസിന്റെ ഡേറ്റാബേസിലേക്ക് ഇവർ കടന്നു വരുന്നത്. അതുവരെയും ഈ ഇൻഫർമേഷൻ ഡി ഐ ബി പിയുടെ കയ്യിലേ ഉള്ളൂ. അപ്പൊ ഡേറ്റ മാച്ച് ചെയ്യുമ്പോഴാണ് ഈ 20 മില്യൺ ആൾക്കാരും ടാക്സ് ഓഫീസിന്റെ ഡേറ്റാ ബേസിൽ അവരെല്ലാം എൻട്രർ ആയിട്ടുണ്ടോ, അവർ ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ പ്രൈമറി ആയിട്ട് ടാക്സ് ഓഫീസിന് ലഭിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ടാക്സ് റിട്ടേൺ ചെയ്യുന്നവർ തന്നെ കൃത്യമായിട്ടുള്ള റിട്ടേൺ ആണോ ലോഡ്ജ് ചെയ്യുന്നത്. ഇവർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ഇൻകവും പ്രഖ്യാപിക്കുന്ന ഇൻകവും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, ഒരു മിനിമം വരുമാനം അവർക്ക് ഉണ്ടായിരിക്കണമെന്ന് ചില നിബന്ധനകളുണ്ട്, അതുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വ്യത്യാസം എന്നുള്ള വിശദീകരണം ചോദിക്കും.
457 പോലുള്ള വിസകളല്ലേ?
തീർച്ചയായിട്ടും 457 പോലുള്ള വിസകളിലാണ് ഏറ്റവും അത് കൃത്യമായിട്ട്. അതെ അതെ അതെ. അതുപോലെ തന്നെ പെർമനന്റ് റെസിഡന്റ് ആണെങ്കിലും ചില പ്രൊഫഷനുകളുണ്ട്, ആ പ്രൊഫഷനിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻകം ഉണ്ട്, പ്രതീക്ഷിക്കുന്ന ചില മണിക്കൂറുകൾ വർക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ
കഴിയും. സ്പോൺസേർഡ് പി ആർ വിസകളാണെങ്കിൽ
തീർച്ചയായിട്ടും അത് തന്നെ. അതുപോലെ ഈ ഇൻകം കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ആ ഇൻകം ചിലപ്പോൾ ഫോറിൻ സോഴ്സിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടാവും, ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ നികുതി അടയ്ക്കാതെ പോകുന്നുണ്ടാവും. അപ്പോൾ ടാക്സ് ഓഫീസിന് അതൊന്ന് ആ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാനും ടാക്സ് ഓഫീസിന് കഴിയുന്നുണ്ട്. അതുപോലെ എ ബി എൻ രജിസ്ട്രേഷനെ പറ്റി ഈ വിജ്ഞാപനത്തിൽ ടാക്സ് ഓഫീസ് പറയുന്നുണ്ട്, അർഹതയില്ലാതെ എ ബി എൻ എടുക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇഷ്യൂ ചെയ്യപ്പെട്ടുള്ള എ ബി എൻ ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്ത് അവർക്ക് ക്യാൻസൽ ചെയ്യുവാൻ കഴിയുന്നുണ്ട്. കാരണം എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യേണ്ട പലരും ഇത് വളരെ ശ്രദ്ധയിൽ, ഇവിടെ വ്യാപകമായിട്ട് ഇങ്ങനെ ഒരു വിഷയം സംഭവിക്കുന്നുണ്ട്. എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഉണ്ട് ഒരു വ്യക്തി. അതിനാൽ ആ എംപ്ലോയറിന് സൂപ്പർ അനുവേഷൻ കൊടുക്കുക എന്നുള്ള ആ ഒബ്ലിഗേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു വർക്ക് അവർ കൊടുക്കുന്നതിനുള്ള ഒബ്ലിഗേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, എംപ്ലോയിക്ക് പകരം അതേ രീതിയിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺട്രാക്ടറായിട്ട് ഒരു എ ബി എൻ എടുത്തിട്ട് അവരെ കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ടാക്സ് ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ ഷാം കോൺട്രാക്ടിങ് എന്നാണ് പൊതുവെ ഞങ്ങളുടെ ടാക്സ് ഏജന്റുമാരുടെ ഭാഷയിൽ പറയുന്നത്. അപ്രകാരം ചെയ്യുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ അത് നിയമത്തിന് നിയമവിരുദ്ധമാണ് അത് അങ്ങനെ ചെയ്യുന്നത്. എംപ്ലോയി ആയിട്ട് അതേ ആനുകൂല്യങ്ങൾ കൊടുത്ത് വർക്ക് ചെയ്യിക്കേണ്ട ഒരാളെ എ ബി എൻ എടുത്ത് ഒരു കോൺട്രാക്ടർ എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ടാക്സ് ഓഫീസ് അതിൽ ശിക്ഷാ നടപടികൾ എടുക്കും. അവരത് പലപ്പോഴും ഓർപ്പിക്കാറുണ്ടതാണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ അതും നിർത്തലാക്കുക, അങ്ങനെയുള്ള എ ബി എൻ ക്യാൻസൽ ചെയ്യാൻ അവർ ഈ സിസ്റ്റത്തിൽ ആഗ്രഹിക്കുന്നു. ഈ ഓഡിറ്റിലൂടെ അവരത് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒപ്പം തന്നെ സൂപ്പർ അനുവേഷൻ കൃത്യമായിട്ട് പേ ചെയ്യുന്നു. ഈ ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ 9.5% തുക എല്ലാ ക്വാർട്ടറിലും സൂപ്പർ അന്വേഷൻ ആയിട്ട് എംപ്ലോയർ അടയ്ക്കണമെന്ന് ഇവിടെ ഒരു വളരെ കർശനമായ ഒരു നിയമമുണ്ട്. ഒരുപാട് കേസുകളിൽ പ്രത്യേകിച്ച് പുതുതായിട്ട് ഈ രാജ്യത്ത് വരുന്നവർക്ക് ഈ കാര്യത്തിലുള്ള അറിവില്ലായ്മ പലയിടത്തും അത് അവർക്ക് അത് അവർക്ക് ലഭിക്കേണ്ട ആ ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതും ടാക്സ് ഓഫീസ് ശ്രദ്ധിക്കുകയാണ്, സൂപ്പർ അന്വേഷൻ കൃത്യമായിട്ട് പേ ചെയ്യുന്നുണ്ടോ. അത് എംപ്ലോയി അല്ല നോക്കുന്നത്, എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് അതുണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ സ്പോൺസർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളവർ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും ടാക്സ് ഓഫീസ് ഈ വിഷയത്തിലൂടെ അനലൈസ് ചെയ്യാൻ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ടാക്സ് ഓഫീസ് ഈ ഒരു ഡേറ്റ മാച്ചിങ് പ്രോഗ്രാമിലൂടെയും അതിലൂടെ വരുന്ന ഓഡിറ്റുകളിലൂടെയും ക്രമീകരിക്കാനും അത് ശ്രദ്ധിക്കാനും, ഒപ്പം ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള ലൂപ്പ് ഹോളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാന്നുള്ളതും
പ്രോഗ്രാം. അത് ഇപ്പൊ പറഞ്ഞ വളരെ വ്യക്തമായിരുന്നു കാര്യങ്ങൾ. പക്ഷെ ഒരു സംശയമുള്ളത്, സ്റ്റുഡന്റ് വിസയിൽ വരുന്നവരുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോ ഒരു അടിസ്ഥാനപരമായ സംശയമായിരിക്കാം, സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർ ചിലപ്പോൾ കുറഞ്ഞ കാലത്തേക്കൊക്കെ വരുന്നവരായിരിക്കും, അവർ ടാക്സ് റിട്ടേൺ സമർപ്പിക്കണം എന്നപ്പോൾ വ്യവസ്ഥയുണ്ടോ? അവരതും ഇതുപോലെ തന്നെയാണോ, ഇതേ രീതിയിൽ തന്നെയാണോ നോക്കുന്നത്?
ടാക്സ് ഓഫീസിന്റെ വശത്തുനിന്ന് നോക്കുമ്പോൾ ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യുന്നതിന് ഏത് വിസ എന്നുള്ളതിന് യാതൊരു പ്രാധാന്യവും ടാക്സ് ഓഫീസ് കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ടാക്സ് ഫ്രീ ത്രെഷോൾഡ് ഉണ്ട്, $18,200 എന്ന് പറയും. ആ $18,200 താഴെ വരുമാനമുള്ള ഒരു വ്യക്തി ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യേണ്ടതില്ല. 18,200 മുകളിൽ ഇൻകം ഏൺ ചെയ്യുന്ന ഓരോ വ്യക്തികളും ടാക്സ് റിട്ടേൺ നിർബന്ധമായും ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. ആ ഒരു ലിമിറ്റ് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ സ്റ്റുഡന്റ് വിസ ഹോൾഡർ ആണെങ്കിലും വർക്ക് വിസ ഹോൾഡർ ആണെങ്കിലും പെർമനന്റ് റെസിഡന്റ് ആണെങ്കിലും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും നിർബന്ധമായും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ. എന്നാൽ സ്റ്റുഡന്റ് വിസയിലുള്ളവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും, മെഡിക്കൽ ലെവി എക്സംഷൻ ഒക്കെ പോലെയുള്ള, അത് അല്പം ഡീറ്റെയിൽ ആണ്, അതിലേക്ക് പോകുന്നില്ല.
അത് പറയുമ്പോഴാണ് ഒരു സംശയം കൂടി ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ പോലും അവരെ കുറിച്ചും ഓഡിറ്റിംഗ് നടത്താനാണ് പുതിയ തീരുമാനം, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരെ ഇവിടെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇൻകത്തെ പറ്റി ഒരു കൺഫർമേഷൻ വിസയിൽ പറയുന്നുണ്ടാവില്ല. മറ്റു കാറ്റഗറിയിലുള്ളവർക്ക് ഇൻകം ഇത്ര ഉണ്ടാവുമെന്ന് വിസയിൽ ഉണ്ടാവും, ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അവർക്ക് ആ ഇൻകം അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. രണ്ടാമത് സ്റ്റുഡന്റ് കാറ്റഗറി വിസ കാറ്റഗറിയിൽ വരുന്ന ഒരാള് ഇവിടെ വന്നിട്ട് ടി എഫ് എൻ എ ബി എൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ എത്ര പെട്ടെന്ന് തന്നെ ടാക്സ് ഓഫീസിന് ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടും. അപ്പോ ഇപ്പൊ ഈ വിജ്ഞാനത്തിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിത്തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, ഡി ഐ ബി പിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വരേണ്ടത്. ഇത്ര പേര് ഇന്ന വിസ സ്റ്റുഡന്റ് വിസയിൽ ഈ രാജ്യത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ അവർ ടാക്സ് റിട്ടേൺ ആ വർഷം ലോഡ് ചെയ്യാൻ തുടങ്ങിയോ അല്ലെങ്കിൽ അവരുടെ ഇൻകം 12,200 കുറവാണെങ്കിൽ തന്നെ കൂടെ അവർ ടാക്സ് ഓഫീസിനെ അറിയിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഈ വർഷം ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യേണ്ടതില്ല. നോൺ ലോഡ്ജ്മെന്റ് അഡ്വൈസ് എന്ന് പറയും NLA, അത് ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ടുണ്ടോ, ഇൻകം 12,200 താഴെയാണ് എന്ന് അവർ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതും റിട്ടേൺ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട
സ്റ്റുഡന്റ് വിസയിലുള്ളവരും ചെയ്യേണ്ടതാണോ?
തീർച്ചയായും തീർച്ചയായും. ഇവിടെയുള്ള എല്ലാവരും ടാക്സ് റിട്ടേൺ ലോഡ്ജ് ചെയ്യുന്നില്ല എങ്കിൽ നോൺ ലോഡ്ജ്മെന്റ് അഡ്വൈസ് ലോഡ്ജ് ചെയ്തിരിക്കണം.
തീർച്ചയായും. ഇതിൽ ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ നമ്മൾ പറയാത്തൊരു കാര്യമാണ്, മൈഗ്രേഷൻ ഏജന്റുമാരെയും ഈ ഓഡിറ്റിംഗിൽ ഉൾപ്പെടുത്തുമെന്നാണല്ലോ റിപ്പോർട്ടുകളിൽ എടിഒയുടെ റിലീസിലെല്ലാം കാണുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്?
അത് ശരിക്കും ഉദ്ദേശിക്കുന്നത്, ഇതിന് മുമ്പ് എടിഒ ഇപ്രകാരം ഒരു ഓഡിറ്റ് 2014 മുതൽ 2017 വരെയുള്ള വർഷം 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം, ഡേറ്റ മാച്ചിങ് പ്രോഗ്രാം പ്രിലിമിനറി ആയി നടത്തിയിരുന്നു. ആ പ്രോഗ്രാമിൽ ചില ഡിസ്ക്രിപ്പൻസികൾ കണ്ടെത്തിയിരുന്നു. ചില നമ്മളതൊക്കെ പത്രത്തിൽ ആ സമയങ്ങളിലും വാർത്തകളിലും ഒക്കെ ശ്രദ്ധയിൽ നമുക്ക് പെട്ടിരുന്നു. ചില വിസകളിൽ അല്ലെങ്കിൽ ചില വിസ ഹോൾഡേഴ്സിന്റെ വിഷയങ്ങളിൽ നിയമപരമല്ലാത്ത ചില കാര്യങ്ങൾ കണ്ടെത്തുവാനും അത് നടപടികൾ ഉണ്ടാവാനും കാരണമായി. ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഈ ഡേറ്റ മാച്ചിങ് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാമിൽ അപ്രകാരം നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവരുടെ മൈഗ്രേഷൻ ഏജന്റ് ആരാണെന്ന് തീർച്ചയായും ടാക്സ് ഓഫീസ് അത് കണ്ടെത്തുവാനും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ടാക്സ് ഓഫീസ് ഈ വിഷയത്തിൽ നിർവഹിക്കാനാണ് വിചാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പാറ്റേൺ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള ഫ്രോഡ് കണ്ടെത്തുകയും അതൊരു പാറ്റേൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്കീം ഓഫ് അറേഞ്ച്മെന്റ് ആയിട്ട് ഒരു മൈഗ്രേഷൻ ഏജന്റിന്റെ അണ്ടറിൽ അത് കൂടുതലായി കാണുന്നുവെങ്കിൽ പ്രത്യേകമായി അത് ശ്രദ്ധിക്കുവാനാണ് ടാക്സ് ഓഫീസ് മൈഗ്രേഷൻ ഏജന്റിന്റെ ഡീറ്റെയിൽ കൂടെ ഈ വിഷയങ്ങളിൽ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്.
ഓക്കെ, ഇതിനകത്ത് ആക്റ്റീവ് വിസയിലുള്ളവരെന്നാണല്ലോ പറഞ്ഞത്, ആദ്യം പറഞ്ഞത്. അപ്പോൾ ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ നിന്ന് അടുത്ത കാലത്ത് തിരിച്ചു പോയവരാണെങ്കിൽ, ഇപ്പോൾ 4-5 വിസയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റുഡന്റ് വിസയിലോ വന്നിട്ട് തിരിച്ചു പോയവരാണെങ്കിൽ അവരും ഈ ഓഡിറ്റിംഗിന്റെ പരിധിയിൽ വരുമോ?
തീർച്ചയായിട്ടും. 2017 ജൂലൈ മുതൽ 2020 ജൂൺ വരെയുള്ള 3 വർഷത്തിനിടയിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ, ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തികളെയാണ് മെയിനായിട്ട് ടാക്സ് ഓഫീസ് ഈ ഓഡിറ്റിൽ എന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ഇൻകം കാര്യങ്ങൾ ഡേറ്റ മാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡിസ്ക്രിപ്പൻസികളൊന്നും കണ്ടെത്തുന്നില്ല എങ്കിൽ തുടർന്ന് അവരെ ടാക്സ് ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യത്തില്ല. എന്നാൽ കണ്ടെത്തുകയാണെങ്കിൽ, അവർ ഓസ്ട്രേലിയക്ക് പുറത്താണെങ്കിലും ഉള്ളിലുള്ളവരാണെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് ടാക്സ് ഓഫീസിന്റെ ഭാഗത്തു നിന്നും ആ ശ്രമം ഉണ്ടാവും. ടാക്സ് ഓഫീസ് അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ളത് തീർച്ചയാണ്.
തീർച്ചയായും. അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിപ്പോൾ റിപ്പോർട്ടുകൾ വായിച്ചപ്പോൾ മനസ്സിലായത്, ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ നിന്ന് താൽക്കാലിക വിസയിൽ വന്ന് തിരിച്ചു പോയിട്ടുള്ള ആൾക്കാർ അവരുടെ സൂപ്പർ ആനുവേഷൻ ഫണ്ട് തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ, അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനിപ്പോൾ അവസരമുണ്ടാകും എന്ന് കൂടി റിപ്പോർട്ടിൽ കണ്ടു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് പറയാമോ?
ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസ് ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന ഡേറ്റ മാച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അങ്ങനെ അല്ല ഈ സൂപ്പർ ആനുവേഷൻ തിരിച്ചു കിട്ടാനുള്ള പ്രോഗ്രാം. ഈ ഓസ്ട്രേലിയയിൽ കടന്നു വന്നിട്ട് തിരിച്ചു പൂർണ്ണമായി പെർമനന്റ് ആയിട്ട് ഓസ്ട്രേലിയ വിട്ടു പോകുന്ന വ്യക്തികൾക്ക് അല്ലാതെ തന്നെ അവരുടെ സൂപ്പർ ആനുവേഷൻ എമൗണ്ട് ഫണ്ടുകളിലുള്ള തുക ക്ലെയിം ചെയ്യാനുള്ള അവസരം ഇവിടെയുണ്ട്. ഡിപ്പാർട്ടിംഗ് ഓസ്ട്രേലിയ സൂപ്പർ പേയ്മെന്റ് DASP എന്നുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. അത് ഒരു ടാക്സ് ഏജന്റിൽ കൂടെ ചെയ്യാം, അതല്ല എങ്കിൽ ഓൺലൈനിൽ കൂടെ അത് സബ്മിറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ടാക്സ് ഓഫീസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓസ്ട്രേലിയയിൽ നിന്ന് വിട്ടുപോയി ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ഇത് നേരിട്ട് ആ സൂപ്പർ ആനുവേഷൻ കമ്പനിയിൽ തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതല്ല, 6 മാസം കഴിഞ്ഞു എങ്കിൽ ഈ സൂപ്പർ ആനുവേഷൻ ഫണ്ട് അത് ആ എമൗണ്ട് ടാക്സ് ഓഫീസിലേക്ക് അടയ്ക്കണം എന്നാണ് നിയമം. അൺക്ലെയിംഡ് സൂപ്പർ എന്നുള്ള പ്രത്യേക ഫണ്ടിലേക്ക് പോകും. അതിനുശേഷം 6 മാസത്തിന് ശേഷമാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അത് ടാക്സ് പേയറിന് നേരിട്ട് ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസിൽ നിന്നാണ് ക്ലെയിം, സൂപ്പർ ഫണ്ടിൽ നിന്നല്ല, നേരിട്ട് ടാക്സ് ഓഫീസിനെ കോണ്ടാക്ട് ചെയ്താൽ ആ പണം അവർക്ക് ക്ലെയിം ചെയ്യാൻ നിബന്ധനകൾക്ക് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സ് ഓഫീസിൽ നിന്ന് നേരിട്ട് ആ പണം വാങ്ങുവാനുള്ള അവസരമുണ്ട്.
ഓക്കെ, അതിൽ ഒരു സംശയം കൂടി ബാക്കിയുള്ളത്, അത്തരത്തിൽ ഒരുപക്ഷെ താൽക്കാലിക വിസയിൽ ഇവിടെ എത്തി 4-5-7 വിസയിലെത്തി ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരാൾ സൂപ്പർ ആനുവേഷൻ ഫണ്ടിൽ കുറെ കാശ് ഉണ്ടായിരുന്നു, അത് തിരിച്ച് പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ തിരിച്ച് വാങ്ങിയിട്ടില്ല, പിന്നീട് PR വിസയിൽ അയാൾ ഓസ്ട്രേലിയയിലേക്ക് വീണ്ടും എത്തുകയാണെങ്കിൽ ഈ നേരത്തെ കിടക്കുന്ന സൂപ്പർ ആനുവേഷൻ ഫണ്ട് അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ, അതോ അത് പുതിയ സൂപ്പർ ആനുവേഷൻ ഫണ്ടിന്റെ കൂടെ തന്നെ ചേർക്കേണ്ടി വരുമോ?
ഈ കാര്യത്തിന് രണ്ട് ഓപ്ഷൻ ടാക്സ് ഓഫീസ് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ വിസയിൽ ഓസ്ട്രേലിയയിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് കടന്നു പോയി തിരിച്ചു പോയപ്പോൾ ആ നമ്മളുടെ ആ പീരീഡ് കഴിഞ്ഞത് മൂലം ഒന്നാമത്തെ ഓപ്ഷനിൽ അവർക്ക് ഈ എമൗണ്ട് ക്ലെയിം ചെയ്ത് വാങ്ങാൻ ഒരു ഓപ്ഷൻ ടാക്സ് ഓഫീസ് കൊടുക്കുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് ആണെങ്കിൽ കൂടെ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്റ്റേയിലുള്ള എമൗണ്ട് തിരിച്ചു വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ അവർക്ക് ആ എമൗണ്ട് പുതിയ സൂപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങാനും ഉള്ള ഓപ്ഷൻ ടാക്സ് ഓഫീസ് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ഓപ്ഷനും ടാക്സ് ഓഫീസ് ഒരു ടാക്സ് പേയറിന് നൽകിയിട്ടുണ്ട്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ബൈജു മത്തായി. ഇപ്പോൾ എ ടി ഒ നടത്താൻ ഉദ്ദേശിക്കുന്ന ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും മറ്റു പല കാര്യങ്ങളും താങ്കൾ അതിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. എന്തായാലും വളരെയധികം നന്ദി ഇത്രയധികം കാര്യങ്ങൾ വിവരിച്ചതിനെ.
ഓക്കെ, നന്ദി ബിജു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.